നമുക്ക് അല്പസമയം ദൈവവചനത്തിന്റെ മുമ്പാകെ നമുക്കായിരിക്കാം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമ്മളിന്ന് വായിച്ച സങ്കീർത്തനത്തിൽ നിന്നും ഒരു വാക്യം പ്രത്യേകമായിട്ട് നിങ്ങളുടെ ചിന്തയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ 55:22 വാക്യമാണ്. സങ്കീർത്തനം 55:22 വാക്യം: നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കത്തില്ല. ഈ ദൈവവചനം നമുക്ക് വളരെ സുപരിചിതമാണ്. നമ്മൾ ഒരുപാട് ആലോചനകൾ ഈ ദൈവവചനത്തിൽ കൂടെ നമ്മൾ കേട്ടിട്ടുണ്ട്. കാസ്റ്റ് യുവർ ബേർഡൻ അപ്പോൺ ദ ലോർഡ് ആൻഡ് ഹി വിൽ സസ്റ്റെയിൻ യു. ഹി വിൽ നെവർ അലൗ ദി റൈച്വസ് ടു ബി ഷേക്കൺ. എല്ലാ ഭാരങ്ങളും ചുമക്കും എന്നും താങ്ങി എന്നെ നടത്തും. എല്ലാ ഭാരങ്ങളും ചുമക്കും എന്നും താങ്ങി എന്നെ നടത്തും. കർത്തൻ തൻ കരത്താൽ കണ്ണുനീർ തുടയ്ക്കും, കാത്തു പാലിക്കും എന്നെ നിത്യം. കർത്തൻ തൻ കരത്താൽ കണ്ണുനീർ തുടയ്ക്കും, കാത്തു പാലിക്കും എന്നെ നിത്യം. എന്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും, ഏതോരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമൻ ദൈവമത്രേ. ഏതോരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമൻ ദൈവമത്രേ. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. ജീവിതത്തിൽ പ്രശ്നങ്ങൾ നേരിടാത്തവരായി ആരുമില്ല. എന്നാൽ അവ ഓരോന്നും ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത് വ്യത്യസ്തങ്ങളായിരിക്കും. അത് ഒരു പക്ഷേ ജീവിതത്തിൽ കൂടെ നമ്മൾ കടന്നു പോകുന്ന പല വിധത്തിലുള്ള അവസ്ഥകളായിരിക്കാം. സിക്നസ് ആയിരിക്കാം, ഫാമിലി ഇഷ്യൂസ് ആയിരിക്കാം, സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകളായിരിക്കാം. അപ്പൊ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അവരവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ വ്യത്യസ്തങ്ങളായിരിക്കും. എന്നാൽ പലരും അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ വെളിപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുകയില്ല. അത് ഉള്ളിൽ ഒതുക്കി നീറിപ്പുകഞ്ഞ് നടക്കും. അവരുടെ മുഖത്ത് മനസ്സിൻ്റെതായിട്ടുള്ള അസ്വസ്ഥതകൾ പ്രകടമാകാതിരിക്കുകയില്ല. മറ്റാർക്കും ഏറ്റെടുക്കാൻ പാടില്ലാത്ത വിധം സ്വയമേ അവർ ഭാരങ്ങൾ പേറി നടക്കുന്നവരാണ്. അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് എഴുതിയിരിക്കുന്ന ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: For each one will bear his own load. ഓരോരുത്തൻ താൻ താൻ്റെ ചുമട് ചുമക്കുമല്ലോ. അതിൻ്റെ ആറാം അധ്യായത്തിലാണ് നമുക്കത് കാണുവാനായിട്ട് കഴിയുന്നത്. അതിൻ്റെ ആറിൻ്റെ രണ്ടാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ bear one another's burdens. അപ്പോൾ മറ്റൊരുവന്റെ ഭാരം അല്ലെങ്കിൽ ദുഃഖം, കഷ്ടത, ജീവിതത്തിലെ സമ്മർദ്ദം മുതലായ പങ്കുവച്ച് നമുക്ക് സഹായിപ്പാനായിട്ട് കഴിയും. കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നു, ഫോർ മൈ യോക്ക് ഈസ് ഈസി ആൻഡ് മൈ ബേർഡൻ ഈസ് ലൈറ്റ്. എന്റെ നുകം മൃദുവും എന്റെ ചുമട് ലഘുവും ആകുന്നു. ഈ 55 സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ ജീവിതത്തിൽ ശാരീരികമായും മാനസികമായും ഒട്ടു വളരെ ക്ലേശങ്ങൾ അനുഭവിച്ച ഒരു വ്യക്തിയുടെ അനുഭവമാണ് ഈ 55 സങ്കീർത്തനം. അവിടെ ദാവീദ് പറയുന്നത് ഇങ്ങനെയാണ്, അതിൻ്റെ 4-5 വാക്യങ്ങളിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. My heart is in anguish with me and the trace of death have fallen upon me. Fear and trembling come upon me and horror has overwhelmed me. എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ വേദനപ്പെട്ടിരിക്കുന്നു, മരണഭീതിയും എന്റെ മേൽ വീണിരിക്കുന്നു, ഭയവും വിറയലും എന്നെ പിടിച്ചിരിക്കുന്നു, പരിഭ്രമം എന്നെ മൂടിയിരിക്കുന്നു. പ്രയാസത്തിലും ദുഃഖത്തിലും നെടുവീർപ്പിലും ഹൃദയഭാരത്തിലും മരണഭീതിയിലുമായിരിക്കുന്ന ഒരു വ്യക്തിയിൽ ഇത് സാധാരണമാണ്. അപ്പൊ അങ്ങനെയെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് ദാവീദ് ഈ സങ്കീർത്തനം എഴുതിയത്? അതിനുള്ള ബന്ധത്തിൽ നമുക്ക് 2 സാമുവേൽ 15 ഒക്കെയും വായിക്കുമ്പോൾ അവിടെ ഇതിനോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. സ്വന്തം മകനായ അബ്സോലം ദാവീദിന് എതിരായി സൈന്യ സന്നാഹങ്ങൾ ഒരുക്കി ഭീഷണി മുഴക്കിയ സന്ദർഭം, ദാവീദിന്റെ വിശ്വസ്തരായ അനുയായികളും സേവകരും മറുപക്ഷത്ത് ചേർന്ന് ദാവീദിനെ കൂടുതൽ നിരാശനും അസ്വസ്ഥനുമാക്കി. താൻ പറയുന്നത് ഇങ്ങനെയാണ്, എന്നെ നിന്ദിച്ചത് ഒരു ശത്രുവല്ല, അങ്ങനെയെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു. എന്റെ നേരെ വമ്പ് പറഞ്ഞത് എന്നെ ഭയക്കുന്നവനല്ല, അങ്ങനെയെങ്കിൽ ഞാൻ മറഞ്ഞുകൊള്ളുമായിരുന്നു. അതിന്റെ 12 വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ഫോർ ഇറ്റ് ഈസ് നോട്ട് ആൻ എനിമി ഹൂ റിപ്പോർച്ചസ് മീ ദെൻ ഐ കുഡ് ബെയർ ഇറ്റ്. അപ്പോൾ ദാവീദിന്റെ ജീവിതം നമ്മൾ പഠിക്കുമ്പോൾ ദാവീദ് യാഥാർത്ഥ്യ ബോധത്തോടെ ചുറ്റും നോക്കുമ്പോൾ കണ്ടത് എന്താണെന്ന് വെച്ചാൽ, സ്വന്തം മകന്റെ വെല്ലുവിളികൾ, വിപ്ലവാഹ്വാനം, സ്നേഹിതരും മിത്രങ്ങളും ഒറ്റിക്കൊടുക്കുന്നു, നഗരത്തിൽ മുഴുവനും ഭീതിയും ഭീഷണിയും ഇവയെല്ലാം നേരിടുമ്പോൾ ആരായാലും തളർന്നു പോകും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ദാവീദ് ആയിരുന്നപ്പോൾ ദാവീദിന്റെ ജീവിതത്തിലെ ചില പ്രതികരണങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പ്രശ്നങ്ങളിൽ നിന്നും പ്രതികൂല്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറാനോ അല്ലെങ്കിൽ ഒളിച്ചോടാനോ ഉള്ള അഭിവാഞ്ച അതായിരുന്നു ദാവീദിന്റെ 1 പ്രതികരണം. 6 വാക്യം നമ്മൾ വായിക്കുമ്പോൾ, പ്രാവിനുള്ളതുപോലെ എനിക്ക് ചെറുണ്ടായിരുന്നുവെങ്കിൽ എന്നാൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അതേ, ഞാൻ ദൂരത്ത് സഞ്ചരിച്ച് മരൂമിൽ പാർക്കുമായിരുന്നു. അപ്പോൾ എല്ലാ വശത്തു നിന്നും ശത്രുക്കളാൽ ചുറ്റപ്പെട്ട ദാവീദിന് രക്ഷപ്പെടാനുള്ള ഏക മാർഗം ഇതു മാത്രമായിരുന്നു എന്ന് തോന്നിച്ചു. ഒരു സുരക്ഷിത സ്ഥാനത്ത് എത്തിച്ചേരുന്നതിന് മുമ്പ് ദാവീദിനെ തകർത്തു കളയുവാനായിട്ട് ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് താൻ പറഞ്ഞിരിക്കുന്നത്, പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ, മനുഷ്യവാസത്തിൽ നിന്നൊഴിഞ്ഞ് ശൂന്യതയിലും വിജനതയിലും കഴിയുവാനുള്ള ഈ ആഗ്രഹം ദാവീദിന്റെ മാത്രം പ്രതികരണമല്ല, പ്രഗത്ഭരായ പലരും അതിന് കൂട്ടിനുണ്ട്. പ്രൈസ് ഗോഡ്. നമ്മള് ധീരനായ ഏലിയാവിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ബാലിന്റെ പ്രവാചകന്മാരെയെല്ലാം ഏലിയാവ് കൊന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഈ കാര്യം അറിഞ്ഞ ഇസബേൽ ഏലിയാവിന്റെ അടുക്കൽ ഒരു ദൂതനെ അയച്ച്, നാളെ ഈ നേരത്തെ ഞാൻ നിന്റെ ജീവനെ അവരിൽ ഒരുത്തന്റെ ജീവനെ പോലെ ആക്കുന്നില്ല എങ്കിൽ ദേവന്മാർ എന്നോട് തക്കവണ്ണം അധികം ചെയ്യട്ടെ എന്ന് നമുക്കവിടെ വായിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. നമ്മളെ രാജാക്കന്മാരുടെ പുസ്തകം അതിന്റെ 19:1 4 വാക്യങ്ങളിലൊക്കെ നമുക്കത് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ധീരനായ ഏലിയാവ് ഇസബേലിന്റെ ഭീഷണിയുടെ മുമ്പിൽ താൻ മരൂമിലേക്ക് പാലായനം ചെയ്യുന്നു. തന്റെ ജീവിതത്തെ നശിപ്പിക്കുവാൻ കഴിയുന്നത്ര ദാവീദിന്റെ ജീവിതത്തിൽ ഓടിക്കഴിഞ്ഞപ്പോൾ ജീവിതം അവസാനിപ്പിക്കുവാൻ ഏലിയാവിന് തോന്നുകയാൽ താൻ ദൈവത്തോട് പറയുകയാണ്, ഒരുമിച്ച് തന്റെ ശരീരവും മനസ്സും ഒരുപോലെ തളർന്ന് മരണത്തെ സ്വാഗതം ചെയ്യുന്ന ഏലിയാവ് താൻ ദൈവത്തോട് പറയുകയാണ്, ഇപ്പോൾ യഹോവേ മതി, യഹോവേ എന്റെ പ്രാണനെ അങ്ങ് എടുത്തുകൊള്ളണമേ. Praise God, it is enough now, O Lord, take my life, for I am not better than my fathers. Praise God, hallelujah. എന്നാൽ ദൈവത്തോട് പ്രാർത്ഥിച്ച ഈ ഏലിയാവിന്റെ ജീവിതം നമ്മൾ പഠിക്കുമ്പോൾ, എന്നാൽ ഇപ്പോഴും യഹോവാവിനെ മരിക്കുവാൻ സമ്മതിച്ചിട്ടില്ല എന്നത് അസാധാരണമായി നമുക്ക് തോന്നാം. അവൻ ഇപ്പോൾ ഏകദേശം ഒരു 2500 വർഷങ്ങളുമായിട്ട് പ്രൈസ് ഗോഡ് പ്രായമുള്ളവനും ഇപ്പോഴും മർദ്യ ശരീരത്തിൽ തന്നെ ജീവിക്കുന്നവനുമാകുന്നു. രൂപാന്തരപ്പെട്ടവനാകിയാൽ ഭാവിയിൽ പ്രൈസ് ഗോഡ് സംഭവിക്കുവാൻ പോകുന്ന മഹോദരവ കാലത്ത് 2 സാക്ഷികളിൽ ഒരുവനായി ഹല്ലേലൂയ മരിക്കുന്നത് പ്രൈസ് ഗോഡ് മരിക്കുന്നത് വരെയും പ്രൈസ് ഗോഡ് അവൻ മരണം കാണുകയില്ല. 2 രാജാക്കന്മാരുടെ പുസ്തകം 2:11, സക്രിയ പ്രവചനം 4:11-14, റെവലേഷൻ 11:3-12 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ പ്രത്യക്ഷപ്പെടുന്ന ഏലിയാവിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇതിൽ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. ഈ ഭാഗങ്ങളൊക്കെ എല്ലാം നമുക്ക് നല്ലവണ്ണം അറിയാവുന്നതാണ്. പ്രൈസ് ഗോഡ്. ഉടലോട് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ആലലി ഏലിയാവ്. പ്രൈസ് ഗോഡ്. അപ്പോൾ തന്റെ മാനസികമായിട്ടുള്ള ശരീരത്തിൽ ശരീരവും മനസ്സും ഒരുപോലെ തളർന്ന അവസരത്തിൽ അവൻ ദൈവത്തോട് പറയുകയാണ്, യഹോവേ മതി, എന്റെ പ്രാണനെ അങ്ങ് എടുത്തുകൊള്ളണമേ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. വീണ്ടും നമ്മള് ജെറമ്യ പ്രവാചകനെ കുറിച്ച് നമ്മൾ പഠിച്ചാൽ ഇതുപോലെ ഹല്ലേലൂയ ആ മനുഷ്യരിൽ നിന്നും ഒളിച്ചോടി ഹാലേലിയ പോകുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ജെറമ്യ പ്രവാചകനെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ജെറമ്യ പ്രവചകനം 9-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യത്തിലാണ് നമുക്കത് കാണുവാനായിട്ട് കഴിയുന്നത്. പ്രൈസ് ഗോഡ്, ഹാലേലിയ. തന്റെ തലമുറയിലുള്ളവർ തന്റെ സന്ദേശം ശ്രവിക്കുകയോ ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞു വരികയോ ചെയ്യാതെ ശാഠ്യത്തോട് കഴിയുന്ന സാഹചര്യത്തിൽ അദ്ദേഹം അങ്ങ് ആശിച്ചു പോകുന്ന ഒരു കാര്യം അതിന്റെ 9:2 നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. വഴിയാത്രക്കുള്ള ഒരു സത്രം എനിക്ക് കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രയാസങ്ങളെ നേരിടാനുള്ള ആത്മധൈര്യം നഷ്ടമാകുമ്പോൾ ഇങ്ങനെയൊക്കെ പറയുവാനായിട്ട് പ്രേരിതരാകുന്നു. 9:1 വാക്യങ്ങൾ വായിക്കുമ്പോൾ രാവും പകലും കരയേണ്ടതിന് എന്റെ തല വെള്ളവും എന്റെ കണ്ണ് കണ്ണുനീര് ഉറവയും ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് ആഗ്രഹിച്ച ജെറമ്യാവ്. ഹല്ലേലൂയാ, ഗ്ലോറി ടു ഗോഡ്. താൻ പറയുകയാണ്, വഴിയാത്രക്കാർക്കുള്ള ഒരു സത്രം എനിക്ക് കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു. കൊളുന്നു പകൽക്കാലം നമ്മൾ ദാവീദിനോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ, ഏലിയാവിനോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ, ജെറമ്യ പ്രവാചകനോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ, ഈ 55-ാം സങ്കീർത്തനം നമ്മൾ വീണ്ടും വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ദാവീദിന്റെ ജീവിതത്തിൽ അടുത്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഒരു പ്രതികാരത്തിന്റെയും ഒരു വിദ്വേഷത്തിന്റെയും മാർഗം താൻ തെരഞ്ഞെടുക്കുന്നത് പോലെ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. താൻ പറയുന്നത് ഇങ്ങനെയാണ്, അതിന്റെ 9-15 വാക്യങ്ങളിലൊക്കെ നമുക്കത് കാണുവാനായിട്ട് കഴിയുന്നു. തനിക്ക് ഉപദ്രവം വരുത്തുന്നവർ നശിച്ചു പോകട്ടെ എന്നാണ് ദാവീദ് ആഗ്രഹിക്കുന്നത്. കർത്താവെ, സംഹരിച്ചവരുടെ നാവുകളെ ചീന്തിക്കളയണമേ. താൻ വീണ്ടും പ്രാർത്ഥിക്കുകയാണ്, മരണം പെട്ടെന്നവരെ പിടിക്കട്ടെ, അവർ ജീവനോടെ പാതാളത്തിലേക്ക് ഇറങ്ങട്ടെ. പ്രൈസ് ഗോഡ്. ഇന്ന് പകൽക്കാലം ദൈവമക്കളോട് പറയുവാനായിട്ടുള്ളത്, പ്രതികാരം ഒരിക്കലും നന്മ കൈവരുത്തുകയില്ല. വിദ്വേഷം വിദ്വേഷത്തെ ഉളവാക്കുക മാത്രം ചെയ്യും. എന്നാൽ ഇതിന്റെ എല്ലാം നടുവിൽ ദാവീദായിരുന്നപ്പോൾ അതിന്റെ 22-ാമത്തെ വാക്യമാണ് നമ്മുടെ കുറിവാക്യമായിട്ട് നമ്മൾ വായിച്ചത്. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. ദൈവത്തിൽ തന്നെ തന്നെ സമർപ്പിക്കുന്ന ഒരു അനുഭവമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പൊ നമ്മുടെ ഇന്ന് പകൽക്കാലം ഈ ദൈവവചനം നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നേരത്തെ കണ്ട പല മാർഗങ്ങളും, പ്രൈസ് ഗോഡ്, അത് ശരിയല്ലെന്ന് ദാവീദിന്റെ ജീവിതത്തിൽ തനിക്ക് ബോധ്യമായി. ബാലിഷ്യങ്ങളും ദൈവഗതത്തിന് നിരക്കാത്തതുമായ മാർഗങ്ങളെ പിന്തുടരുവാൻ ദാവീദിനെ ദൈവം അനുവദിക്കാതെ ഉത്കൃഷ്ടമായ ചിന്തയിലേക്ക് ദൈവം തന്നെ നയിച്ചു. ഏവർക്കും ജീവിതത്തിൽ പിന്തുടരുവാൻ അനുയോജ്യമായിട്ടുള്ള മാർഗം. ഹല്ലേലൂയ. അതിന്റെ 16-17 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: ഞാനോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും, യഹോവ എന്നെ രക്ഷിക്കും. ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും, അവൻ എന്റെ പ്രാർത്ഥന കേൾക്കും. As for me, I shall call upon on God, and the Lord will save me. Evening and morning and at noon I will complain and murmur, and he will hear my voice. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിലേക്ക് തന്നെ താൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ദൈവം ഇതെന്ന് പറയുവാനായിട്ട് കഴിയും. ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും എന്റെ സങ്കടം ബോധിപ്പിച്ച് ഞാൻ ദൈവസന്നിധിയിൽ കരയും. ഇപ്പോൾ പ്രാർത്ഥനയിൽ കൂടി നമ്മുടെ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും പരിഹാരം കണ്ടെത്തുവാനായിട്ട് നമുക്ക് കഴിയണം. ദൈവമക്കളെ, പ്രാർത്ഥനയിൽ നാം നമ്മുടെ നിസ്സാരതയും നിസ്സഹായതയും സമ്മതിക്കുകയാണ്. വിനയത്തോടും വിശ്വാസത്തോടും നാം ദൈവത്തെങ്കിലേക്ക് തിരിയുന്ന നിമിഷങ്ങളാണ് നമ്മുടെ പ്രാർത്ഥനാ നിമിഷങ്ങൾ. ഹല്ലേലൂയ. അതുകൊണ്ട് ദാവീദ് പറയുകയാണ്, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കത്തില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വാക്കുകൾ നമ്മള് ഇങ്ങനെ കാണുവാനായിട്ട് കഴിയുന്നു. യേശു പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുവേ, നിങ്ങൾ എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. പ്രൈസ് ഗോഡ്. നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന അല്ലെങ്കിൽ വഹിക്കുന്ന ദൈവത്തെ ദാവീദ് മറ്റൊരവസരത്തിൽ ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്നതായിട്ട് 68 സങ്കീർത്തനം അതിന്റെ 19 വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന ബ്ലെസ്ഡ് ബി ദ ലോർഡ് ഹു ഡെയിലി ബേഴ്സ് അവർ ബേഡൻ. നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവത്തെ സ്തുതിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കഴിയണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നമ്മള് കുലുങ്ങാത്തവരായി പതറിപ്പോകാത്തവരായി നിൽക്കുവാനായിട്ട് നമുക്ക് കഴിയണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഒരു ഈടുറ്റുള്ള അല്ലെങ്കിൽ ഒരു ഉറപ്പുള്ള, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഒരു അനുഭവമായി, ഹല്ലേലൂയ, നമ്മുടെ ജീവിതമായി തീരണം. പ്രൈസ് ഗോഡ്. ഒരു ഉദാഹരണം നമ്മൾ ഇങ്ങനെ ചിന്തിക്കുവാണെങ്കിൽ, ഒരു വലിയ തീപിടുത്തത്തിൽ വീടും ആ വീടിനകത്തുള്ള വീട് ഉപകരണങ്ങളെല്ലാം വെന്തരിഞ്ഞാലും നിസ്സാരമായ കളിമൺ പാത്രങ്ങൾ കത്തി നശിക്കില്ലെന്നും മാത്രമല്ല കൂടുതൽ കരുത്ത് നേടി ബാക്കിയാകും. കാരണം മറ്റൊന്നുമല്ല, അതിലേറെ വലിയ തീച്ചുളയിൽ നിന്നാണ് അവ പുറത്തു വന്നത്. വെന്ത് വെണ്ണീരാകുന്ന ഉൾക്കരത്ത് കളിമൺ പാത്രം കൈവരിച്ചത് ചുട്ടുപൊള്ളുന്ന അഗ്നികുണ്ഡത്തിൽ നിന്നാണ്. അവിടെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന ജീവിത അനുഭവങ്ങൾ അല്ലെങ്കിൽ ദുഃഖാനുഭവങ്ങൾ, ജീവിതത്തിലെ കരുത്താണ് നമ്മെ പ്രതിസന്ധികളുടെ നടുവിലും ഉറപ്പുള്ളവരാക്കി നമ്മെ നിർത്തുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ പ്രതിസന്ധികളുടെ എത്ര വലിയ പെരുങ്കാറ്റിലും ഉലഞ്ഞു പോകാത്ത ഉറപ്പ് നൽകുന്നത് മുമ്പ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ച ചെറുതോ വലുതോ ആയ പ്രതിസന്ധികളാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽക്കാല ഈ ദൈവവചനം കേൾക്കുമ്പോൾ ഹാലെ നമ്മൾ ജീവിതത്തിന്റെ ഫലവിധത്തിലുള്ള ഭാരങ്ങളിൽ കൂടെയും പ്രയാസങ്ങളിലൊക്കെയും കടന്നു പോകുന്നവരാകുന്നു എങ്കിൽ ഇന്ന് പകൽക്കാലം കരുത്തുറ്റുള്ളവരായി ഉറപ്പുള്ളവരായി നമ്മൾ നിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരനോട് ചേർന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയണം. ഹല്ലേലൂയ. ഓ, ഞാൻ കാലത്തും ഉച്ചയ്ക്കും വൈകുന്നേരത്തും എന്റെ സങ്കടം ബോധിപ്പിച്ച് കരയും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതുകൊണ്ടാണ് താൻ പറഞ്ഞിരിക്കുന്നത്, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങി പോകുവാനായിട്ട് അവൻ ഒരു നാളും സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം വിവിധ ഇടങ്ങളിരുന്ന് ദൈവവചനം കേൾക്കുന്ന ദൈവമക്കള് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്ത്, ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്. ഹല്ലേലൂയ. എല്ലാ ഭാരങ്ങളെ, എല്ലാ നിരാശകളെ, എല്ലാ വേദനകളെയും മാറ്റിക്കളയുവാൻ സർവശക്തനായ ഒരു ദൈവമാണ് ഇന്ന് പകൽക്കാലം നമുക്ക് വേണ്ടി ഉള്ളത്. ഹല്ലേലൂയ.
ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയ ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന മരൂമിലെ കപ്പൽ എന്ന് പറയുന്ന ഹല്ലേലൂയ ഒട്ടകത്തെ നമുക്ക്, ആ ഒട്ടകത്തിൽ നിന്ന് ഒരു വലിയൊരു പാഠം നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ നേരത്തെ ഈ ഉദാഹരണം പറഞ്ഞിട്ടുള്ളതാണ്. ഹല്ലേലൂയ. ഈ ഒട്ടകം വളരെയധികം ഭാരങ്ങൾ ചുമന്നുകൊണ്ട് മരുമിൽ കൂടെ നടന്നു കടന്നു പോകുന്ന ഒരു വാഹന മൃഗമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് ചെയ്യുന്നത് എന്തെന്ന് ചോദിച്ചാൽ, രാവിലെ അത് ഉടമസ്ഥന്റെ മുമ്പിൽ തന്റെ മുട്ട് മടക്കി കിടക്കുന്നു. അപ്പോൾ ഭാരങ്ങൾ അതിന്റെ മേൽ ഉടമസ്ഥൻ വെക്കുന്നു. ഉച്ചയ്ക്ക് അത് വീണ്ടും മുട്ട് മടക്കി കിടക്കുമ്പോൾ ഉടമസ്ഥൻ അതിന്റെ ഭാരങ്ങൾ ഇറക്കി വിശ്രമിക്കുവാനായിട്ട് അതിനെ വിടുന്നു. വീണ്ടും ഭാരങ്ങൾ വഹിക്കുന്നതിന് അത് ഉടമസ്ഥന്റെ മുമ്പിൽ മുട്ടുകുത്തുന്നു. പ്രൈസ് ഗോഡ്. നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീയ ജീവിതത്തിൽ നമുക്കും നമ്മുടെ ഉടയവനും പരിപാലകനുമായ കർത്താവിന്റെ മുമ്പാകെ കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും മുട്ടുമടക്കി പ്രാർത്ഥനയ്ക്ക് അവസരമെടുക്കുന്നവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ഭാരങ്ങൾ വഹിക്കുന്നവനും ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലെങ്കിൽ നമ്മുടെ ഭാരങ്ങൾ വഹിക്കുവാനും അല്ലെങ്കിൽ നമ്മുടെ നമുക്ക് പ്രശ്നങ്ങൾ നേരിടാനും ഹല്ലേലൂയ. അപ്പോൾ നമ്മൾക്ക് ആ ഹല്ലേലൂയ പ്രാപ്തി ഉണ്ടാകുവാനായിട്ട് ഇടയാകും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം സർവശക്തനായ ഈ ദൈവത്തിന്റെ പാദപീഠത്തിൽ ഹല്ലേലൂയ, ഈ വിശുദ്ധ പകൽക്കാലം നമ്മൾ കടന്നു വന്ന് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവവചനം കേൾക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ വിടുതലും അനുഗ്രഹവുമാക്കി ദൈവം ഇന്ന് പകൽക്കാലം മാറ്റട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓ, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങി പോവാനായിട്ട് അവൻ സമ്മതിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ജീവിതത്തിന്റെ വിവിധ അനുഭവങ്ങളിൽ കൂടെ നമ്മൾ കടന്നു പോകുന്നവരായിരിക്കാം. എന്നാൽ ഹല്ലേലൂയ, നമ്മുടെ ഭാരങ്ങളെ വഹിക്കുന്ന ഒരു കർത്താവ് നമുക്ക് വേണ്ടിയുണ്ട്. ഹല്ലേലൂയ. അവന്റെ പാദപീഠത്തിലേക്ക് നമുക്ക് കടന്നു വന്ന് നമ്മുടെ സകല ഭാരങ്ങളും അവന്റെ മുമ്പിൽ നമുക്ക് ഇറക്കി വെക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത്, ഹല്ലേലൂയ, ഓ, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങി പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഈ വചനത്തിൽ കൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്.